85 സങ്കീർത്തനം.
Let's turn to Psalms chapter 85.
ആറാം വാക്യം.
And verse 6.
85 സങ്കീർത്തനം ആറാം വാക്യം.
Psalms 85 and verse 6.
നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ?
Will you not revive us again that your people may rejoice in you?
എല്ലാ ഞായറാഴ്ചയും സ്നാനം ഉണ്ടായിരുന്നെങ്കിൽ
നന്നായിരുന്നു. It would have been good every Sunday if you had baptism.
കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഇരിക്കാനാവാത്ത വിധത്തിൽ ധാരാളം സഹോദരി സഹോദരന്മാരുണ്ടായിരുന്നു. അങ്ങനൊരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ കയറി വന്നത്.
Last week there were so many brothers and sisters, so much so that we did not have places to sit. With the same expectation I came today also.
വെള്ളിയാഴ്ച ആരാധിച്ച തൃപ്തിയിൽ ഞായറാഴ്ച വരാതിരുന്നതാവാം.
Maybe they have already worshiped on the Friday and therefore not come today.
ഞായറാഴ്ച ആരാധനയ്ക്കായി വേർതിരിക്കാൻ ആവശ്യമായ നിരവധി ആലോചനകൾ വിശുദ്ധ ബൈബിളിലുണ്ട്.
In the Holy Scriptures there are so many portions that talk about separating the Sunday for worship.
ഇന്ന് വരാത്തവരോട് നിങ്ങൾ വിളിച്ചു പറയുകയോ നേരിൽ കണ്ടു പറയുകയോ ചെയ്യുമെങ്കിൽ അതിന്റെ കാരണങ്ങൾ ഞാൻ പറയാം.
If you will call and tell the people who are not able to come today, then I will tell you the reasons.
പുതിയ നിയമത്തിൽ ദൈവത്തെ ആരാധിച്ച അവസരങ്ങളൊക്കെ നോക്കിയാൽ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളിൽ.
In the New Testament, if you were to examine all those occasions when they worship God, it was on the first day of the week.
ഒരുപാട് വാക്യങ്ങൾ അത് സംബന്ധിച്ച് തരാനുണ്ടെങ്കിലും രണ്ട് മൂന്ന് വാക്യങ്ങൾ വേഗത്തിൽ തരാം.
Though there are so many verses that we can refer to very quickly, one or two verses I can quickly.
നാം അറിയുന്നതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ 20 അധ്യായം 7 വാക്യം.
As we already know, Acts of the Apostles chapter 20 and verse 7.
ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളിൽ ഞങ്ങൾ അപ്പം നുറുക്കാൻ കൂടി വന്നപ്പോൾ എന്നാണ് അവിടെ രേഖപ്പെടുത്തുന്നത്.
We read like this: Now on the first day of the week, when the disciples came together to break bread.
ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ സൺഡേ ആണെന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം.
And without me telling you, you know that the first day of the week is Sunday.
ത്രോവാസിലെ വിശ്വാസികൾ കൂടി വന്നത് എന്തിനാണെന്നും അവിടെ പറയുന്നു.
It is mentioned there why the believers at Troas they gathered and assembled.
അപ്പം നുറുക്കാൻ കൂടി വന്നെന്നാണ്
എഴുതി. It is written there that they broke gathered together to break bread.
അപ്പോൾ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിനം ദൈവമക്കൾ കൂടി വരുന്നത് ആരാധിക്കാനാണ്. ആരാധനയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പം നുറുക്കുക എന്നുള്ളത്.
So on the first day of the week, the assembling of the brethren of worshiping God, and one of the most important services in that gathering is breaking of bread.
കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം 16 അധ്യായത്തിന്റെ 1 മുതലുള്ള ഭാഗങ്ങളും അതിന് തെളിവാണ്.
And 1 Corinthians chapter 16 verses 1 onwards is also a proof to that effect.
ഞാൻ വരുമ്പോൾ നിങ്ങൾ ദ്രവ്യം ചരിദിച്ചു വെക്കാൻ ശ്രമിക്കാതെ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിനം തോറും ഒന്നാം നാൾ തോറും നിങ്ങൾ അത് ചരിദിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
On the first day of the week, let each one of you lay something aside, storing up as he may prosper.
ദൈവജനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി കളക്ഷൻ എടുക്കുന്ന കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
There is mentioned that taking a collection, an offering for the needs of the brethren.
അത് എപ്പോൾ എടുക്കണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ തോറും എന്നാണ് പറഞ്ഞത്.
And when should be the such a collection taking place? It should take place on the first day of the week.
ഒന്നാം നാളിൽ കൂടി വന്നതുകൊണ്ടാണല്ലോ അവർക്ക് ധനശേഖരണം നടത്തേണ്ടി വന്നത്.
And it is because they came on the first day of the week, they had to collect that offering.
നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ വരാം.
Now let me turn to a portion which you might not have paid attention to.
വെളിപ്പാട് പുസ്തകം 1 അധ്യായം 9 വാക്യം വായിക്കുമ്പോൾ,
when you read Revelation chapter 1 and verse 9,
കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ ക്രിസ്തുവിന്റെ മഹത്വം കാണുകയും ഒടുവിൽ ക്രിസ്തുവിനെ വീണ് വർഷിപ്പ് ചെയ്യുന്നതായി ആരാധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്.
And we see it is mentioned that John says that I was in the spirit on the Lord's day, and he is seeing the glorified Christ, and he is falling down and worshiping the Lord.
അത് സഭയായിട്ടല്ല, അദ്ദേഹം വ്യക്തിയായിട്ടാണ്. അപ്പോൾ തന്നെ സഭയുടെ ദർശനം അദ്ദേഹം കാണുന്നുണ്ട്, സഭയുടെ നടുവിൽ ക്രിസ്തുവിനെ കാണുന്നുണ്ട്, അങ്ങനെ ക്രിസ്തുവിനെ ആരാധിച്ചു എന്ന് ആ കർത്തൃ ദിവസത്തിൽ.
ഓൺ ദറ്റ് ലോർഡ്സ് ഡേ ഇറ്റ് വാസ് നോട്ട് എ ചർച്ച്, ഹി വാസ് അലോൺ അറ്റ് ദ ടൈം, ബട്ട് യെറ്റ് ഹി സീയിങ് ദ വിഷൻ ഓഫ് ദ ചർച്ച്, ഹി സീയിങ് ദ ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ് വാക്കിംഗ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ചർച്ച്, ആൻഡ് ഇൻ ദറ്റ് വേ വി സീ ദറ്റ് ഹി ഈസ് വർഷിപ്പിംഗ് ദ ലോർഡ്.
ആ കർത്തൃ ദിവസത്തെ കുറിച്ച് നേരിയ ഒരു അഭിപ്രായ വ്യത്യാസം വേദപഠിതാക്കളുടെ നടുവിലുണ്ട്.
ആൻഡ് ഇൻ ദ മിഡ്സ് ഓഫ് ദി ചിൽഡ്രൻ ഓഫ് ഗോഡ് ദേർ ഈസ് എ ഫെയിന്റ് ഡിസ്അഗ്രിമെന്റ് റിഗാർഡിംഗ് ദ ലോർഡ്സ് ഡേ.
ഒരു കൂട്ടര് വിചാരിക്കുന്നത് അവിടെ കർത്തൃ ദിവസം എന്ന് ഉദ്ദേശിക്കുന്നത് അവർ ലോർഡ്സ് ഇയർ അഥവാ സോറി ലോർഡ്സ് ഡേ, അതായത് കർത്താവിൻ്റെ നാൾ, മഹോപദ്രവത്തിന്റെ നാൾ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്.
Some Bible scholars, they try to interpret that Lord's Day in Revelation to be as the period of tribulation.
അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല, അത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ തന്നെയാണെന്ന് ബഹുഭൂരിപക്ഷം വേദപഠിതാക്കളും തെളിവ് സഹിതം ഹാജരാക്കുന്നുണ്ട്. ഞാനും അതാണ് വിശ്വസിക്കുന്നത്, പണ്ഡിതനല്ലെങ്കിലും അതങ്ങനെ തന്നെയാണ്.
There is no need to believe otherwise, because the major portion of the Bible scholars, they all hold on to the interpretation that the Lord's Day mentioned on that day is the day of worship.
എന്തുകൊണ്ട് ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ ആരാധനയ്ക്ക് വിശുദ്ധന്മാർ തിരഞ്ഞെടുത്തു എന്നതിന് വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ നിങ്ങളിൽ പലർക്കും അറിയാവുന്നത് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I just want to remind you about those three reasons why the saints of God have chosen the first day of the week as worship.
അത് വളരെ ഗൗരവമായ മൂന്ന് തെളിവുകളാണ്.
Now those are very three serious proofs.
അതിലൊന്ന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ.
And the first among them is that the Lord Jesus Christ he rose up again on the first day of the week.
ദൂതന്മാരും ജനവും ഉയർപ്പിന്റെ ദിവസം ആഘോഷിച്ചത് കൊണ്ടാടിയത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം.
The angels and men they all observed the resurrection day as the first day of the week.
രണ്ടാമത് യേശുക്രിസ്തുവിന്റെ വാഗ്ദത്ത പ്രകാരം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതും ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ.
And also in accordance with the promise of the Lord Jesus Christ, the Holy Spirit first of all descended on the church on the first day of the week.
മൂന്നാമത്തെ പ്രാധാന്യത ദൈവസഭ രൂപമെടുത്തത് പിറവി എടുത്തത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ.
And the third important proof is that the church of the Lord Jesus Christ was born or started on the first day of the week.
ഇത്രയും ക്രൈസ്തവ സഭയ്ക്ക് അടിസ്ഥാനമായ മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളാണെങ്കിൽ എങ്ങനെ നമുക്ക് നിരാകരിക്കാൻ പറ്റും?
Now if all the three foundational aspects of the Christian church happened on the first day of the week, then how can we reject such a notion?
ഞാൻ വെള്ളിയാഴ്ച അപ്പം നുറുക്കിയതാ, അതുകൊണ്ട് ഞായറാഴ്ച നുറുക്കാൻ വരുന്നില്ല എന്നൊരാൾ പറഞ്ഞാൽ ഞാൻ അത് ഇങ്ങനെ പറയട്ടെ, അത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അസംബന്ധമാണ്.
If somebody were to say that I have already broken bread on Friday and therefore I will not come on Sunday, let me tell you very clearly that is something which is not agreeable.
പിന്നെന്തിനാണ് ഈ വെള്ളിയാഴ്ച ഇവരി കൊണ്ടുവെച്ചത്? അതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു?
Then what is the need that they kept the breaking of bread on Friday? Was there any need?
ഗൾഫ് രാജ്യങ്ങളിൽ ഞാൻ ഏറ്റവും ഒടുവിൽ സന്ദർശനത്തിന് വന്നത് ദോഹയിലാണ്.
The last time I visited a Gulf country was Doha.
ഞാൻ 86 കോമൺ ഗാദറിങ്ങിന് അബുദാബിയിൽ വരികയും അന്ന് 33 വയസ്സുള്ള ഞാൻ UAE എല്ലാ സഭകളിലും പ്രസംഗിച്ചു.
ഇറ്റ് വാസ് ഇൻ 1986 ഐ കെയിം ടു അബുദാബി ഫോർ എ മീറ്റിംഗ് ആൻഡ് 33 ഇയേഴ്സ് ഓൾഡ് ബീങ് അറ്റ് ദ ടൈം ഐ വിസിറ്റഡ് ഓൾ ദി ചേർച്ചസ് ഇൻ UAE.
അതിനോട് ബന്ധപ്പെട്ട് ബഹ്റിൻ ആവശ്യപ്പെട്ടു, മസ്കറ്റ് ആവശ്യപ്പെട്ടു, ഈ രണ്ട് സ്ഥലങ്ങളിലും ഞാൻ അന്ന് പോയി.
അറ്റ് ദ ടൈം ഓൾസോ ഐ വെന്റ് ബെഹ്റിൻ ആൻഡ് മസ്കറ്റ് ആൻഡ് ഐ വർഷിപ്പ് വിത്ത് ദ സെയിന്റ്സ് ദേർ.
ദോഹയിൽ അന്ന് പ്രവേശനം ലഭിച്ചില്ല, അതുകൊണ്ട് വൈകിപ്പോയി ഇവിടെ വരാൻ.
I was not granted an entry at that time to Doha and therefore my coming here was delayed.
എന്നാൽ അവിടെയും ഇവിടെയും വെള്ളിയാഴ്ച ആരംഭിക്കാനുള്ള കാരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ ആരും എനിക്ക് പറഞ്ഞു തരാതെ എനിക്കറിയാം.
But there or here, the reason for starting a worship on the Friday, the reason I am aware without anyone telling me about that.
ഒരു വിധത്തിലും അവർ ശ്രമിച്ചിട്ട് ഞായറാഴ്ച വന്ന് വിശുദ്ധന്മാരോട് ഒരുമിച്ച് ആരാധിക്കാൻ കഴിയാതിരുന്ന ഞെരുങ്ങുന്ന ജനത്തിൻ്റെ ആശ്വാസത്തിന് വേണ്ടി ഒന്ന് മാറ്റി വെച്ചതാണ് ഈ വെള്ളിയാഴ്ച എന്നുള്ളത്.
We see that the worship on a side Friday was kept for a group of people who, in spite of all their human efforts and try as good as they might, still they are not able to come on a Sunday. It is for them.
അത് ഞായറാഴ്ച വരാൻ സൗകര്യമുള്ളവർക്ക് വേണ്ടി വെച്ചതല്ല എന്നും കൂടെ അടിവരയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.
And emphatically we have to underline the fact that Friday worship was not meant for those who have the freedom to come on a Sunday.
ഇന്നു ഞായറാഴ്ച വരാൻ വേണ്ടുവോളും സൗകര്യമുള്ള സഹോദരന്മാർ വെള്ളിയാഴ്ച അവധി ആയതുകൊണ്ട് എല്ലാ കണക്കുകളും ഒറ്റയടിക്ക് തീരട്ടെന്നും പറഞ്ഞ് തീർത്ത് ഞായറാഴ്ച ദിവസം അവരവരുടെ സൗകര്യമനുസരിച്ച് പോകുന്നത് അവരുടെ വളർന്നു വരുന്ന തലമുറകളെ വളരെ തെറ്റിച്ച് കളയുന്നതാണെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകാൻ എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ അവരോട് പറയണം ആരൊക്കെയാണ് വരാതിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. നിർബന്ധമായും ഇതിൻ്റെ ഗൗരവം അവരെ പറഞ്ഞു മനസ്സിലാക്കണം.
And I have this desire to make it known to you that those of the brothers who have the freedom to be able to come on a Sunday, in spite of that, if they are not able to come purposefully, then that is going to affect their generations, and this message has to be passed on to them.
സൗകര്യമുള്ള പലരും ഇപ്പോൾ ക്രിക്കറ്റ്
കണ്ടുകൊണ്ടിരിക്കുന്നു. There are so many people who have the ability to come, they're watching cricket.
സൗകര്യമുള്ള പലരും ഇന്ന് ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു.
There are so many people who could have come, but they are indulging in shopping.
ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തിന്റെ പ്രകാശമൊക്കെ പോയെന്ന്.
Perhaps that sheen on your face might fade away.
എനിക്ക് അതുകൊണ്ട് ഒരു ഭാരവും ഉള്ളവനല്ല.
But I'm not going to be burdened by that.
ഇത് ടൈപ്പ് വേറെയാ.
I am of a different kind.
ഇത് പണ്ടൊരുത്തൻ പറഞ്ഞതുപോലെ ഏഴ് അടുക്ക് തൊലിയുണ്ട്, രണ്ടടുക്ക് പോയാലും അഞ്ചടുക്ക് തൊലിയുണ്ട്.
Seven layers of skin, I don't mind if two of those layers are gone.
കാരണം ഇത് നിലാവ് കണ്ടും പട്ടിയുടെ കൊര കേട്ടും വേലയ്ക്കിറങ്ങിയതല്ല, 23-ാം വയസ്സിൽ സ്വർഗീയ ശബ്ദം കേട്ട് വേലയ്ക്കിറങ്ങി.
Because when I was age 23, it was by listening to that call from heaven that I set out for the work.
അതുകൊണ്ട് മക്കളോടും ബന്ധുക്കളോടും ഒക്കെ നിങ്ങൾ ഗൗരവമായി പറയണം. ഒന്നുകൂടെ പറയുന്നു, ഇല്ലെങ്കിൽ തലമുറ നഷ്ടപ്പെടുമെന്നും കൂടെ പറഞ്ഞേര.
Very seriously, you have to pass on this message to your near and dear ones and your relations. Otherwise, you will be losing your generation.
ഇപ്പോൾ ചെന്നാൽ ചിലരെ ലുലു മാളിൽ കാണാം.
If you go now, you can see them in the Lulu Mall.
കഷ്ടമാണത്, കഷ്ടം, പരമകഷ്ടം.
It's very sorrowful.
വെള്ളിയാഴ്ചത്തെ വേണ്ടെന്ന് ഞാൻ പറയാൻ എനിക്ക് അവകാശമില്ല.
I'm not having the right to say no need Friday.
എന്നാൽ തീരെ നിവർത്തിയില്ലാതിരുന്ന ആളുകൾക്ക് വേണ്ടി പണ്ട് ആരംഭിച്ചതാണ് വെള്ളിയാഴ്ച.
But the Friday meeting was meant for those people who could never come to Sunday meeting.
അതങ്ങനെ പോയിക്കോട്ടെ.
Let that continue as it is.
അല്ലാത്തവർ വരട്ടെ.
But others let them come.
ഇപ്പോൾ നിറയെ ആളുകൾ ഉണ്ടാകും. നമ്മുടെ സൗകര്യത്തിന് നമ്മുടെ ആരാധന, വ്യക്തിപരമായ ആരാധന നീക്കേണ്ടതല്ലെന്നുള്ളത് നാം വിശേഷാൽ ഓർത്തു.
We should carefully observe the fact that worship is not according to our convenience.
ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ.
Even if I say all of these things,
ചക്കരയും തേങ്ങയും വെച്ച് പറയുന്ന പാർട്ടികളെക്കാൾ സ്നേഹമുള്ളവനാണ് ഞാൻ.
I have more love than people who keep jaggery and coconut and feed you.
അവർക്ക് അങ്ങനെ പറയാൻ വേറെ ഉദ്ദേശങ്ങൾ കാണും.
Because when they say, they might have other intentions.
ദൈവം നമ്മളെ ഒക്കെ സഹായിക്കട്ടെ.
May God help all of us.
വായിച്ച വേറെ ഭാഗത്തേക്ക് തിരിഞ്ഞ് 9:25 മുമ്പ് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കാം.
We will try to finish the sermon by 9:25.
അത് തന്നെ എല്ലാവർക്കും ഒരു സന്തോഷമായി.
That itself a matter of happiness.
ശരി, നമുക്ക് 85-ാം സങ്കീർത്തനം 6-ലേക്ക് വരാം.
Let us come to Psalms chapter 85 verse 6.
ജനത്തെ ഉണർത്തേണ്ടതിനായിട്ട് ദൈവത്തോട് യാചിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഇത്.
That is a psalm trying to awaken the people towards God.
ഇതിന്റെ പശ്ചാത്തലം ഒന്നും ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല.
I'm not going to describe the background of this psalm.
ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി സങ്കീർത്തനക്കാരൻ ദൈവത്തോട് കരയുന്ന ശബ്ദമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
It is the lament of the psalmist who is crying to God for a new life.
നിങ്ങളെ ആറാം വാക്യം നോക്ക്. നിന്റെ ജനം നിന്നിൽ ആനയിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ഒരു പുതുക്കത്തിന് വേണ്ടി ആഗ്രഹിച്ച് കരയുന്നു.
Read verse 6. Will you not revive us again that your people may rejoice in you? He is crying out for a newness.
എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാർ, നമുക്കൊരു പുതുക്കം ആവശ്യമാണ്.
My dear brothers and sisters, we need a renewal.
എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പുതുക്കം ആഗ്രഹിക്കുന്നു.
How many of you are desiring a renewal?
പുതുക്കം വേണമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു.
The Bible is also teaching us that we should have the renewing.
അത് ഒരു സമയം കൊണ്ട് പുതുക്കുകയല്ല, ദിനം തോറും പുതുക്കിക്കൊണ്ട്.
It is not an event happening at one time, it's a daily occurrence.
അതാണ് റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്.
That's what we read in Romans chapter 12 and verse 2.
ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊള്ളുവിൻ.
And do not be conformed to this world, but be transformed by the renewing of your mind, that you may prove what is that good and acceptable and perfect will of God.
ഓരോ ദിവസവും കേൾക്കുന്ന ദൈവവചനത്താലും നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാലും സഹോദരങ്ങളെ നമ്മുടെ മനസ്സിന് പുതുക്കം സംഭവിച്ചുകൊണ്ടിരിക്കുക.
By means of the word of God that we listen to daily and also by the Holy Spirit that is indwelling in us, dear brothers, there should be a renewing of our mind.
യേശുക്രിസ്തുവിന്റെ മനസ്സും നമ്മുടെ മനസ്സ് തമ്മിൽ ഒരു താളമായി മാറണം.
And the mind of the Lord Jesus Christ and our mind should reach a confirmation.
ഫിലിപ്പിയന്റെ 2-ാം അധ്യായം 5-ാം വാക്യം നമുക്കറിയാം.
Philippians 2 and 5 is familiar to us.
അവിടെ മലയാളത്തിൽ വായിക്കുമ്പോൾ ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ.
There we read like that, let the mind of Christ be in you.
ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിന്റെ ശരിയായ ഭാഷാന്തരം ക്രിസ്തുയേശുവിന്റെ മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ.
But the right translation should be like this, let the mind of Christ be found in you.
യേശു ക്രിസ്തുവിന്റെ മനസ്സ് ക്രിസ്തുവിനുള്ള ഓരോ വ്യക്തിക്കും ഉണ്ടാകണം.
That is the mind of the Lord Jesus Christ should be found in each and every person who is in Christ.
അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഓരോ ദിവസവും ആ മനസ്സിനോട് നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കണം.
If that has to happen on a daily basis, our mind has to be conformed to the mind of Christ.
നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പ്രായം വലിയ പ്രായമൊന്നുമില്ല എങ്കിലും കുറച്ച് പ്രായമുള്ളവരൊക്കെ ബ്രദറൻ പാരമ്പര്യമുള്ളവർ.
Many of you over here are having a brethren lineage.
അങ്ങനെ ഉള്ള ഒരാളല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ.
I have said not like that.
ഈ ചെറുപ്പത്തിലൊക്കെ ചില പള്ളിയിലെ പെരുന്നാളുകൾക്ക് ഗാനമേളയും കഥാപ്രസംഗവും ഒക്കെ വെക്കുമ്പോൾ കേൾക്കാൻ ഞാൻ പോകാറുണ്ട്. ഞങ്ങൾ പോകാം.
When I was small, we used to visit those festivals that are taking place in the denominational churches to listen to the songs and to the stories.
അന്ന് ഇവിടുത്തെ ഇതുപോലെ ഓർഗൻ ഒന്നും അല്ല ഉപയോഗിക്കുന്നത്.
At the time, there was not this keyboard
Double reed, harmonium ആണ് ഉപയോഗിക്കുന്നത്.
At the time, they used to have this harmonium.
ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഗാനമേളയോ കഥാപ്രസംഗമോ ഒക്കെ തുടങ്ങുന്നതിന് മുൻപ്
During that song and other programs,
ഈ ഹാർമോണിയം വായിക്കുന്നയാളും തബല വായിക്കുന്നയാളും തമ്മിൽ ഒരു പരിപാടിയുണ്ട്.
Now, between the person who's playing the harmonium and the tablist, they have an arrangement.
എന്ന് പറഞ്ഞാൽ അത് ശ്രുതി ശരിയാക്കുകയാണ്.
And they are trying to set the pitch right.
കാണാതൊക്കെ പോയി കൊട്ട ഉണ്ടായിരിക്കും. ശ്രുതി ശരിയാക്കുക.
They are trying to align the pitch between them.
അപ്പോൾ ഈ ഹാർമോണിയം വായിക്കുന്നയാള് ഒരു ശ്രുതി കട്ടയെ അമർത്തിക്കൊണ്ട് ഇങ്ങനെ മൂളിച്ചുകൊണ്ടിരിക്കും.
And the person who is playing the harmonium, he is going to pick a particular pitch.
അപ്പോൾ ഈ തബല വായിക്കുന്നവൻ ഉണ്ടല്ലോ, ആ തബല ഇട്ട് ഇങ്ങനെ ടങ് ടങ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും.
And the tablist, he will be striking on that instrument.
ഇതിന്റെ ശ്രുതി ഇതിനോട് ചേരാതെ വരുമ്പോൾ ഇവന്റെ കയ്യിൽ ഒരു കുഞ്ഞു ചുറ്റികയാണ്.
And when the pitch of the tabla is not matching the harmonium, he has a very small hammer.
ഇത്രയും നീള പോൺസ് പൗഡറും അവന്റെ കയ്യിലുണ്ട്.
Very small hammer.
അവൻ അതിന്റെ പുറത്തോട്ടിട്ട് ഒരു തേപ്പ് തേച്ച് ഈ ചുറ്റിക ഇട്ടിട്ട് അതിന്റെ അത് സൈഡ് വഴി അടിക്കും.
And he puts that powder on top of that and he will hit it with the hammer.
അങ്ങനെ പല പ്രാവശ്യം അവൻ ഇട്ട് അടിക്കുകയും അതുപോലെ ചുറ്റിക കൊണ്ട് കൊട്ടുകയും പൗഡർ ഇടുകയും ഒക്കെ ചെയ്ത് 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 കുറെ കഴിയുമ്പോൾ ഈ തബലയുടെ ശ്രുതി ഹാർമോണിയത്തിന്റെ ശ്രുതിയുമായിട്ട് ചേർന്നു വരും.
After his repeated efforts of trying to tune the tabla with the powder and the hammer, finally that is going to be aligned with the harmonium.
എന്നിട്ടാണ് അവരുടെ പ്രോഗ്രാം ആരംഭിക്കുന്നത്.
And only after that they start the program.
ഞാൻ എന്തിനാ ഇത് ഓർപ്പിച്ചെന്ന് അറിയാമോ?
Why did I remind you about this?
യേശുക്രിസ്തുവിന്റെ മനസ്സിന്റെ താളം ശ്രുതി ശരിയാക്കേണ്ട കാര്യമില്ല.
It is not needed to align the pitch of the mind of Christ.
ഇവിടെ ഹാർമോണിയത്തിന്റെ ശ്രുതി അല്ല ശരിയാക്കുന്നത്, തബലയുടെ ശ്രുതി ഹാർമോണിയത്തിന്റെ ശ്രുതിയുമായി ലയിച്ചു കൊണ്ടുവരികയാണ്.
Here the harmonium's pitch is not being corrected, but the tabla's pitch is trying to be conformed to the pitch of the harmonium.
ഇതുപോലെ നമ്മുടെ ക്രിസ്തുവിന്റെ മനസ്സിന്റെ ശ്രുതി ശരിയാക്കേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സിൻ്റെ ശ്രുതി ആ മനസ്സിൻ്റെ ശ്രുതിയോട് ചേർന്നു പോകുക, ലയിച്ചു പോകുക.
In the same manner, it is not needed to do any correction to the Lord Jesus Christ's mind, but our mind speech has to be conformed to the Lord Jesus Christ.
അപ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാമോ?
And then do you know what will happen?
ക്രിസ്തുവിനെ പോലെ നാം ആയിക്കൊണ്ടിരിക്കുക. സ്തോത്രം.
We will be progressively becoming like Christ.
ക്രിസ്തുവിനെ പോലെ നാം ആയിക്കൊണ്ടിരിക്കുകയാണ്.
We will become like Christ.
അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് നമുക്കൊരു പുതുക്കം വേണം.
That is where we have to understand we should have a renewal.
മനസ്സ് പുതുക്കി ദിവസം തോറും രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നതിലൂടെ സംഭവിക്കുന്നതാണ് ക്രിസ്തുവിന്റെ മനസ്സിനോട് ഏകീഭവിക്കുന്നത്.
And what is happening when we continually renew our mind daily to be like Christ, then the conformity with the mind of Christ is achieved.
ഇനിയെങ്കിലും അങ്ങനെ ഒരു പുതുക്കം നമുക്ക് വേണ്ടേ?
At least now do we not require such kind of a renewal?
നമ്മൾ ചിലരെ എന്നും കുന്നും മുന്നി വെച്ചിരിക്കുകയാണ്.
We are keeping certain people in front of us always.
സംഗീതനകാരം പറഞ്ഞു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ.
The psalmist said, I have kept the Lord before me always.
ചിലരാണെങ്കിൽ ചാണ്ടപ്പിള്ളയെ മുമ്പിൽ വെച്ചിരിക്കുന്നു.
Some people are keeping brother uncle before them.
എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ അങ്ങ് മുമ്പിൽ വെച്ചിരിക്കുന്നു.
So we are keeping in front of us all those people whom
സമയം
we dislike.
കിട്ടുമ്പോഴെല്ലാം അവരെ വിമർശിക്കും.
And every time when we have an opportunity we complain about
them. കിട്ടുമ്പോഴെല്ലാം അവരെ കുറ്റം പറയും.
And we gossip about them.
സമയം കിട്ടുമ്പോഴെല്ലാം അവരെ വിധിക്കും.
And we judge them.
എന്താ അതിന്റെ കാരണം?
What is the reason?
ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം ഇവരെ മുമ്പിൽ വെച്ചിരിക്കുന്നു.
When we sleep and sit or stand we keep them before us.
അപ്പോൾ സംഗീതത്തിൽ നാം എങ്ങനെ വായിക്കണം?
So we should read in the psalms like this.
ചാണ്ടപ്പിള്ളയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു.
Like brother is always in front of me.
ഈ ഒരു അവസ്ഥ മാറണം.
Now this situation has to change.
നമ്മുടെ മനസ്സ് പുതുക്കണം.
Our mind should be renewed.
നമ്മുടെ മനസ്സിന് ഒരു ഭംഗി ഉണ്ടാകണം.
A beauty should come into our minds.
അത് വികൃതമായിരിക്കുകയാണ്.
Now it is
അതിന്റെ താളം തെറ്റിയിരിക്കുകയാണ്.
The pitch is changed.
ക്രിസ്തുവിന്റെ മനസ്സുമായി യോജിച്ചു പോകുന്നില്ല.
It is not conforming with the mind of Christ.
എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ,
my dear brothers and sisters,
യുവാക്കളും യുവതികളുമായുള്ളവരെ,
and youngsters,
ദിവസം തോറും നമ്മുടെ മനസ്സൊന്ന് പുതുക്കിക്കൊണ്ടിരിക്കുക.
On a daily basis may we renew our minds.
നാം കേൾക്കുന്ന ദൈവവചനം,
the word of God that we are listening
to, നമ്മളിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്,
the Holy Spirit that is indwelling in us,
നമ്മളോട് ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക.
Very powerfully they are dealing with us.
ശക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുക.
And powerfully they are speaking to us.
നമ്മുടെ വിധികളൊക്കെ നിർത്താം.
Let us stop our
കുറ്റം പറയുന്നത് നിർത്താം.
Let us stop complaining.
കുറ്റപ്പെടുത്തുന്നത് നിർത്താം.
Let us stop judging.
കൈപ്പുള്ള ആ കൈപ്പുള്ള അനുഭവം നിർത്താം.
Let us stop that bitter experience.
ഇതെല്ലാം ഒന്ന് അവസാനിപ്പിച്ചിട്ട്,
and when we put an end to all of
these things, ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും നമ്മുടെ മനസ്സ് നമുക്ക് ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക.
Let us continue to renew our minds by the word of God.
എന്തൊരു സുഖമായിരിക്കും എന്ന് അറിയാമോ നിങ്ങൾക്ക്?
And what a great experience that is going to be.
കിടന്നാൽ മതി കൂർക്കം വലിയ.
And when you sleep you'll fall asleep.
എപ്പോ കിടന്നാലും കൂർക്കം വലിയ.
And when they just lie down,
എന്റെ ഭാര്യയ്ക്ക് എന്നെ കുറിച്ച് ഒരു ഭയങ്കര പരാതി.
And my wife has a big complaint.
എവിടെയെങ്കിലും ഒക്കെ സഞ്ചാരവും പ്രസംഗവും കഴിഞ്ഞു വരും.
I go for a preaching ministry and come
back. കടക്കുന്നവരെ ഞങ്ങളും ഒരു കട്ടിലേ.
And just like you, we also lie on the bed.
അല്ലാത്തവരെല്ലാം ഉണ്ട് ഒരു കട്ടിലേ കടന്ന്.
If there are any people who do
not, ഞങ്ങൾ ഒരു കട്ടിലേ കടക്കുന്നു.
So we lie on the same bed.
ഇങ്ങനെ വർത്തമാനം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ,
and while we are speaking,
ഇങ്ങനെ ഒരു ശബ്ദം,
suddenly the snoring sound
comes.
അപ്പോൾ
പുള്ളിക്ക് മനസ്സിലായി.
So she understands.
ഇനി ഇങ്ങേരോട് പറഞ്ഞിട്ട് ഗുണമൊന്നും
ഇല്ല. Now there is no reason in continuing the conversation.
ഞാൻ സാരം എന്താണെന്ന്,
what I was trying to say is,
എനിക്ക് ഉറങ്ങുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല.
I do not have any difficulty.
എനിക്ക് ഉറങ്ങുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല.
I have no difficulty in sleeping.
നാലാം സങ്കീർത്തനത്തിൽ വായിക്കുന്നതുപോലെ,
as we read in Psalm chapter 4,
ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു.
I will sleep in peace for you are the Lord who protects me.
സമാധാനത്തോടെ കിടന്നുറങ്ങാം.
We can sleep peacefully.
അതുകൊണ്ട് നമുക്ക് ഇഷ്ടം, നമുക്ക് ആവശ്യമില്ലാത്ത ഗാർബേജ് ഒക്കെ എടുത്ത്, ഗാർബേജ് എന്നല്ലേ ഇവിടെ പറയുന്നത്, ഇംഗ്ലീഷ് അത്ര പിടിയില്ല, അതുകൊണ്ടാണ്. ഗാർബേജ് ഒക്കെ എടുത്ത്
കളയാം.
അതൊക്കെ ദുർഗന്ധം
ഉണ്ടാക്കുന്നതാണ്.
അവിടെ വായിക്കുന്നത് അങ്ങനെയാ, ഹൃദയ ശുദ്ധിയുള്ളവർ ദൈവത്തെ
കാണും.
ദൈവം നമ്മെ സഹായിക്കും.
ഇവിടെ
എന്താ വായിക്കുന്നത്? പുതുക്കണം നമ്മളെ മനസ്സ്.
ഈ
സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഇതിന് സമാനമായ ഒരു വചനം ഹബക്കൂക്കിന്റെ പ്രവചനത്തിലുണ്ട്. മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിലാണ്. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ എന്ന് അവിടെ ഇവിടെ
പറയുന്നു.
നമ്മള് ഈ സങ്കീർത്തനം പഠിച്ചാൽ ഇവിടെ മൂന്ന് കാര്യങ്ങൾ കാണാൻ കഴിയും.
When we study this psalm, there are three things that we are able to see.
ഒന്ന്, ഉണർവ് ആർക്കാണ് വേണ്ടത്?
Who requires renewal?
അതിന്റെ രണ്ടാം വാക്യത്തിലും ആറാം വാക്യത്തിലും 85-ാം സങ്കീർത്തനത്തിന്റെ ഈ രണ്ട് വാക്യങ്ങളിൽ അത് കാണാൻ കഴിയും.
We see that in Psalms 85 verses 2 and 6.
രണ്ടാം വാക്യത്തിലും ആറാം വാക്യത്തിലും ആവർത്തിച്ചു വരുന്ന ഒരു പ്രയോഗമുണ്ട്. നിങ്ങൾ ആ ഭാഗം നോക്കിയാട്ടെ, നിന്റെ ജനം എന്നാ പറഞ്ഞു.
There is a repeated term where it says your people.
അപ്പോൾ ആർക്കാണ് പുതുക്കം വേണ്ടത്, ഉണർവ് വേണ്ടത്?
So who is in need of a renewal?
നിന്റെ ജനത്തിനാണ്.
It is needed for your people.
ഒരു രക്ഷിക്കപ്പെടാത്തവന്റെ അടുക്കൽ ചെന്ന് ഉണരണമെന്ന് പറയേണ്ട കാര്യമില്ല.
There is no need to go to an unsaved person and ask him to be revived.
രക്ഷിക്കപ്പെട്ടവരാണ്, സഭയാണ് ഉണരേണ്ടത്.
It is the saved people, it is the church.
എന്തുകൊണ്ടാണ് ഈ ഉണരാൻ പറയുന്നത്?
Why they are asked to be revived?
എന്തുകൊണ്ടാ?
Why they should renew themselves?
ഉറങ്ങുന്നത്
കൊണ്ടാ? Because they are asleep.
അതല്ലേ എഫേസ്യ ലേഖനം 5:14 പറയുന്നത്?
Is that not what is mentioned in Ephesians 5:14? What do we read?
ഉറങ്ങുന്നവനെ,
those of you who
are asleep, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക.
Awake and arise from the dead.
അപ്പോൾ ഈ ഉറങ്ങുന്നവൻ ജീവൻ പ്രാപിച്ചവനെ.
The one who is sleeping, he has received life.
അവൻ ഉറങ്ങുക.
He is sleeping.
എവിടെ കിടന്നാ ഉറങ്ങുന്നത്?
Where is he sleeping?
മരിച്ചവരുടെ ഇടയിൽ കിടന്നു.
He is sleeping amongst the dead.
അയ്യോ എന്തോ ഒരു കഷ്ടമാണ്.
Oh, what a sorrowful thing that is.
ഈ മോർച്ചറിയിൽ ഒരാൾക്ക് കയറി ഒന്ന് കിടക്കണമെന്ന് തോന്നുന്നു, നടക്കുകയല്ല, എന്നാലും സങ്കൽപ്പിക്കുക.
But just imagine somebody is desiring to sleep in the mortuary.
13 dead body അവിടെ വെച്ചിട്ടുണ്ട്.
And there are 13 dead bodies placed there.
രണ്ടെണ്ണത്തിന്റെ പ്ലേസ് കാലിയായിട്ട് കിടക്കുന്നു.
And two of those slots are empty.
ഇവനെ തോന്നി എനിക്ക് ഒന്ന് പോയി കിടക്കാം.
So this person thought, he also wants to go sleep there.
അവൻ അതിൽ ഒരിടത്ത് അവനും ഇങ്ങനെ കിടക്കുന്നു.
And he also went and lay down there.
ഇതിന്റെ ആള് വന്ന് തുറന്നപ്പോൾ,
and when the owner comes and opens it,
13 വെച്ചത്.
I kept 13 of them.
ഇവിടെ ഒരെണ്ണം കൂടെ കാണുന്നുണ്ട്.
Now there is an extra there.
എന്താ കാര്യം എന്ന് അറിയാമോ?
Do you know what is the reason?
ഇത് ഉറങ്ങുന്നതാണെന്ന് അവന് ബോധ്യമില്ല.
Because he does not know this person is sleeping.
ഇവനും മരിച്ചതാണെന്ന് അവൻ മനസ്സിലാക്കുന്നു.
He would consider that this is also a dead body.
എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളൊന്ന് ഓർക്കണം.
Those of you are listening to me,
remember this. ജീവൻ പ്രാപിച്ചിരിക്കുന്ന പല ദൈവമക്കളും ശേഷം മനുഷ്യരെ പോലെ അവരുടെ ഇടയിൽ കിടന്ന് ഉറങ്ങുകയാ ചെയ്യുന്നത്.
Many people who have received life from God, they are also sleeping among the dead, just like other men.
രക്ഷിക്കപ്പെട്ടത് ഏതാ, രക്ഷിക്കപ്പെട്ടത് ഏതല്ല എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ട്.
It is very difficult to find who is saved and who is not saved.
അതൊക്കെ പറയാൻ പോയാ സമയത്തെ ഞാൻ പറഞ്ഞു എടുത്ത് നിർത്താൻ പറ്റില്ല.
If I go into that, then we will not find time.
അപ്പോൾ ഉണർവാർക്കാണ് വേണ്ടത്?
So who needs a revival?
ദൈവസഭയ്ക്കാണ് ഉണർവ്
വേണ്ടത്. The church of God requires a renewal.
ദൈവജനത്തിനാണ് ഉണർവ് വേണ്ടത്.
The people of God, they need the revival.
ഈ ഉറങ്ങുന്നത് വലിയ അപകടമാണ്.
And to be sleeping, that's a dangerous thing.
ഞാൻ അതിലെ ഒരു കാര്യം മാത്രം എടുക്കാം.
I will just take one topic about that.
നിങ്ങളെ സമയം ലഭിക്കുമ്പോൾ മത്തായി സുവിശേഷം 13-ാം അധ്യായം ഒന്ന് എടുക്കണം.
When you find time, read through Matthew chapter 13.
13-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ഉപമയാണ്.
That is the parable of the Lord Jesus Christ.
ആ ഉപമയിൽ ഒരു ഉപമ ഇങ്ങനെയാണ്.
And one of those parables is like this.
യജമാനന്റെ കൽപ്പന കേട്ടിട്ട് ദാസന്മാര് കൊണ്ടുപോയി വിത്ത് വിതച്ചു.
Listening to the commandment of the master, the servants go and they sow the seeds.
അവർ കുറേ കഴിഞ്ഞു നോക്കിയപ്പോൾ ഇത് വളരുന്ന കൂട്ടത്തിൽ കളയും വളരുന്നതായി കണ്ടു.
And while they were watching, when the crops are growing, among that the tares were also growing.
അവര് യജമാനന്റെ അടുക്കൽ ചെന്ന് പറയുന്നത് എന്താണെന്നും അവിടെ രേഖപ്പെടുത്തി.
It is recorded what they are going and reporting to the master.
യജമാനനെ, ഞങ്ങൾ ഉറങ്ങിയപ്പോൾ ശത്രു വന്ന് കളവിതച്ചെന്ന്.
And they said like this, master, when we were sleeping, the enemy came and planted the tares.
ഉറങ്ങിയാലുള്ള വലിയ അപകടം, സഭയിൽ ശത്രു വന്ന് കളവിതച്ച്.
The biggest danger in the church when we are caught asleep is that the enemy will come and plant the tares.
ഇത് തന്നെയാണ് എഫേസൊസിലെ മൂപ്പന്മാരോടും പൗലോസ്.
Now this is the same thing Paul is saying to the elders at Ephesus.
തന്റെ യാത്രയയപ്പ് സമ്മേളനത്തിൽ,
at the time of his farewell,
പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്.
This is what Paul is saying to them.
ഞാൻ പോയി കഴിഞ്ഞാൽ,
after I depart from your midst,
കൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ.
There will be ravenous wolves who come to tear apart the sheep.
അവർ വിപരീത ഉപദേശം നിങ്ങളെ പഠിപ്പിക്കും.
And they are going to teach you divisive doctrine.
തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ടുപോകും.
And they will cause you to follow them.
ദൈവസഭയോട് പറയട്ടെ, ഉറങ്ങുന്നത് അപകടമാണ്.
And let me tell to the church of God, to be caught sleeping is dangerous.
സഭയിൽ കളവിതയ്ക്കാൻ കാരണമാകും.
Because that will be a reason for tares to be
planted. ദുരുപദേശം പ്രവേശിക്കാൻ ഇടവരും.
That will be a reason for heresy to enter.
നമ്മുടെ മധ്യയുള്ള ചെറുപ്പക്കാർ പലരും അങ്ങനെയുള്ള നിലകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
Today many of the youngsters amongst us are going in those directions.
ഞാൻ അത് അവരെ മാത്രം കുറ്റം പറയുന്നു.
I am not going to blame only them.
സഭ ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ല.
The church did not fulfill its obligation.
സഭയെ ഉണർന്നു നിന്നെങ്കിൽ മാത്രമേ കളവിതയ്ക്കാതിരിക്കുകയുള്ളൂ.
Only if the church is awake, the tares will not be planted.
അത് നമ്മുടെ സഭയ്ക്ക് സംഭവിക്കാതിരിക്കാൻ.
May it not happen for our churches.
ദൈവകൃപയാൽ ഒരു പത്യോപദേശം ദൈവം നമുക്ക്
നൽകിയിട്ടുണ്ട്. By the grace of God he has given us a sound doctrine.
നമ്മുടെ പിതാക്കന്മാർ വലിയ കഷ്ടം സഹിച്ചാണ് അത് മുറുകെ പിടിച്ചുകൊണ്ട് പോയത്.
With great hardship our forefathers were holding on to the sound doctrine.
നാം അത് സ്വീകരിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ട്.
And we had the good fortune to receive that.
നമ്മുടെ തലമുറകളിലേക്ക് അത് നിർബന്ധമായും കൈമാറിയ മാറേണ്ടതാണ്.
And obligatorily we have to pass it on to our generations.
അവരും പത്യോപദേശം വിട്ടു
We also should not depart from sound doctrine.
ഒരിക്കൽ നാട്ടിൽ വെച്ച് ഒരു സഹോദരിയുമായി സംസാരിക്കുന്നു.
Once I was talking to a sister back in India.
നമുക്ക് വളരെ പരിചയമുള്ള ഒരു സഹോദരി.
She is a very familiar person.
അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഈ ദിവസങ്ങളിൽ ബാംഗ്ലൂരായിരുന്നു.
So she was saying I was in Bangalore these days.
ഞാൻ ചോദിച്ചു എന്തുവാ ബാംഗ്ലൂരേ?
What were you doing in Bangalore?
അവിടെ മോളെ പഠനത്തിനാക്കി.
I sent my daughter for education.
അത് കഴിഞ്ഞോട് ഞാൻ ചോദിച്ചത്.
And then immediately I asked her.
മോൾ അവിടെ ഏത് സഭയിലാണ്?
Which church is your daughter going to?
അപ്പോൾ ഒരു സഭയുടെ പേര്.
And she said the name of a church.
അപ്പോൾ ഞാൻ ചോദിച്ചു യോ നമ്മുടെ ഇഷ്ടം പോലെ സഭയിൽ അവിടെ ഉണ്ടായിരുന്നല്ലോ.
So I told her we have so many of our own churches there.
അപ്പോൾ ഈ സഹോദരി പറയാ.
So this sister was
saying. എവിടെ പോയാൽ എന്നാണ്?
What is the problem? Where is she going?
എന്നെ മുഖത്ത് നോക്കി ചോദിക്കുക എവിടെ പോയാൽ എന്നാണ്?
She's looking at my face and saying.
അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു.
So I told her one thing.
എവിടെയെങ്കിലും പോയാൽ മതിയായിരുന്നെങ്കിൽ.
If it was just enough if you go anywhere.
നിങ്ങൾ ഓർത്തഡോക്സ് സഭ വിടേണ്ട കാര്യമില്ല.
You should not have left the orthodox background.
അവിടെ നിന്നാ മതിയാ.
You could have stayed there.
നമ്മൾ ഈ സഭകളൊക്കെ വിട്ടു പോകുന്നത്.
Why we are leaving the church background?
ഞാൻ CSI വിട്ടു പോകുന്നത്.
I left CSI.
നിങ്ങൾ കത്തോലിക്കാ വിട്ടു പോകുന്നത്.
You left the Catholic background.
നിങ്ങളുടെ പിതാക്കന്മാർ യാക്കോബായ വിട്ടു പോകുന്നത്.
Your forefathers left the back.
അവർക്ക് ഒരു കാര്യം മനസ്സിലായി.
They understood one.
ദൈവത്തിന്റെ വചനപ്രകാരമുള്ളതൊന്നും അവിടെ ഇല്ല.
Because there is nothing there that is
വചനത്തിന്റെ ഉപദേശം അവർ മനസ്സിലാക്കി.
They understood the right teaching of
the Bible. കഷ്ടത സഹിച്ചുകൊണ്ട് അതിൽ നിന്ന് അവർ വേർപെട്ടു.
Suffering great hardship they separated from there.
ഇന്നെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനൊരു വിലയും കൊടുക്കാതെ പോകുന്ന തലമുറ.
We are not giving a value our generation.
അയ്യോ സഭയെ നീ ഉറങ്ങരുത്.
Church you should not sleep
urangiyal shatru kondu vannu kalavide
because if you sleep the enemy will come and
unaranam
therefore you have to revive
rendamada njan ivadu udheshikkunnu
secondly what I'm intending
unarvinde uddesham enna
the purpose of the revival
avade aaram vakyathil parayunnu
look at verse 6
ninde janam ninnil aanandikkanda
that your people may rejoice in you
devathil aanandikkendathanaanu unarenda
we have to awake that we might rejoice in the lord
appol aanandikkanam engil unaranam
so if you have to rejoice you have to be awake
ഉണർവില്ലാത്തി ഒറ്റ ഒരാൾക്കും ആനന്ദിക്കാൻ പറ്റില്ല.
A person without revival he cannot rejoice.
ഈ സ്പർജന്റെ വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒന്ന് കൊണ്ടുവരട്ടെ.
Bring to your attention the words of Spurgeon.
പുഷ്പങ്ങളില്ലാതെ വസന്തവും
Now, without flowers there is no springtime.
പ്രകാശം ഇല്ലാതെ പ്രഭാതവും
And without light there is no morning.
അസാധ്യമായിരിക്കുന്നതുപോലെ ദൈവത്തിൽ സന്തോഷമില്ലാതെ ഒരു യഥാർത്ഥ ഉണർവ് അസാധ്യം.
Just like those two things are impossible in the presence of the Lord there is no place for rejoicing without revival.
അപ്പോൾ ദൈവത്തിന്റെ ജനം ദൈവത്തിൽ ആനന്ദിക്കണമെന്ന് വരികിൽ ദൈവജനത്തിന് ഉണർവ്.
So if the people of God have to rejoice then there should be revival among them
ee divasangalil aa unarvu namak undagatte
may that revival happen in our
aa unarvu nammale kondu enn ethikkunnathu devathil aanandikkana
and that revival will lead us to a situation where we are rejoicing
ivide oru vastuda parayan njan aagri
but here also a fact I want to put across
palappozhum namakku varuna oru 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 apagadam paraya
many times we encounter this danger
nammal ee devathil aanandikkunnathinekkal koodal devam tharunnathil aanandikkunnu
more than rejoicing in god we are rejoicing in the things that god is giving
more kooda vyaktamayi parnal daanathil aanandikkunu daadavil aanandikkunu
more explicitly saying we are rejoicing in the gift and not in the giver
appozhum namukku santoshamilla
and that is why many times we lack
joy adhu ningalkku oru drishtantham
let me give an example for that
yona pravachakante pustakam edukkanda
when we go to the book of jonah
adinte naalam adhyayathilekku
varu and the fourth chapter of jonah
naalam adhyayathilekku
chapter 4
ഒരിക്കൽ ഒരാള് പ്രസംഗം റാണി നടത്തി
റാണി ദിവസം sermon. I will not tell the name.
അയാൾ അന്ന് റാണി പാലം താഴെ പോയതിന്റെ സമയം.
That is the time when the Rani, the bridge fell down.
അപ്പോൾ അയാൾ പ്രസംഗിച്ചു റാണി പാലം താഴെ പോയതിന്റെ കാരണം റാണി പാലത്തിൽ വെച്ച് ഒരു ഉപദേശി ഒരാൾ അടിച്ചതാണ്.
So they said the Rani bridge, it fell down because a person hit an evangelist on that bridge.
ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഒരു പാലവും കാണാൻ പാടില്ല ഒരു റോഡും കാണാൻ
പാടില്ല. And then when I heard it, I said that if that was true, then in Kerala no bridge or roads would remain.
കാരണം ഇവിടെ എല്ലാം വെച്ച് അടി കൊണ്ടിട്ടുണ്ട്.
Because in all of these places evangelists got
servants.
So judgment is not the subject. അയാൾ
അതുപോലെ ന്യായവിധി വരാൻ വേണ്ടി കാത്തിരിക്കുന്നു.
So this prophet is waiting for the judgment to fall down. ഇവനെ
ഒരു പാഠം പഠിപ്പിക്കേണ്ടതൊരു നല്ല നട്ടുച്ചയാണ് ചിലപ്പം മുടിയും കാണുകയില്ലായിരിക്കാം. ഭയങ്കര ചൂടാണ്.
And God wanted to teach him a lesson. It was high noon and perhaps he was bald also and it's very hot.
ഒരാവണക്ക് കൽപ്പിച്ചുണ്ട്.
And the Lord is allowing a girl.
നിങ്ങളാ വേറെ ഭാഗം എടുത്തു നോക്കണം.
Now look at the portion from the scripture.
എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്.
This is how it is written.
ആവണക്ക് നിമിത്തം യോന
because of the GERD
സന്തോഷിച്ചു അല്ലേ അങ്ങനെ ഒരു വാക്ക് അത്യന്തം സന്തോഷിച്ചു.
He rejoiced greatly.
ആവണക്ക് കൊടുത്തിട്ട് അത്യന്തം സന്തോഷിച്ചെങ്കിൽ വേറെ വലുവാ കൊടുത്തിരുന്നെങ്കിൽ എന്നായിരിക്കും.
If Jonah was so happy when God caused a GERD to grow.
അത്യന്തം സന്തോഷിച്ചിരിക്കുക.
He is very happy about it.
ദൈവം വീണ്ടും ഒരു പാഠം പഠിപ്പിക്കാൻ.
Again God wants to teach him a lesson.
ഒരു പുഴുവിനെ കൽപ്പിച്ചു.
God sent a worm.
പുഴു വന്ന് ആവണക്കിനെ കുത്തി.
And the worm bit the GERD.
ആവണക്ക് ഉണങ്ങിപ്പോയി.
And it dried up.
അടുത്ത എന്താ വായിക്കുന്നത്?
And then what do we read?
യോനാ ദൈവത്തോട് കോപിച്ചു.
And Jonah became angry with God.
അത്യന്തം സന്തോഷിച്ചവൻ ദൈവത്തോട് കോപിച്ചു.
One who was exceedingly joyful, now he is angry with God.
ഇതൊരു വലിയ പാഠം നമുക്ക് തരികയാണെന്ന് നാം മറന്നു പോകരുത്.
Teaching us a very important lesson.
ദൈവം തരുന്ന ആവണക്കിൽ സന്തോഷിച്ചിരുന്നാൽ ആവണക്ക് ഉണങ്ങുമ്പോൾ നാം ദൈവത്തോട് കോപിക്കേണ്ടതില്ല.
Now if we rejoice exceedingly at the GERDs that God is allowing in our life, when that dries up, then we will be angry with God.
അതുകൊണ്ട് സഹോദരങ്ങളെ ദാനത്തെ വലുതായി കാണരുത്.
And therefore do not look at the gift as the big
thing. ദാതാവിനെ വലുതായി കാണണം.
But look at the giver as the big thing.
ദാനം തന്നാലും തന്നില്ലെങ്കിലും വേണ്ടിയില്ല.
Whether he gives the gift or no
ദാതാവ് എന്റെ കൂടെ ഉണ്ടല്ലോ.
The giver is with me.
ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു അവസാനിപ്പിക്കാം.
Very quickly let me conclude.
ഈ തിമൊഥെയൊസിന്റെ രണ്ടാം ലേഖനം നാലാം അധ്യായം വായിക്കാം.
Read 2 Timothy in chapter 4.
എല്ലാം പറയാം ഞാൻ.
I will mention.
അതിനകത്ത് അദ്ദേഹം ഒരു കാര്യം പറയുന്നു.
And there he is mentioning something.
എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല.
At the time of my first defense there was nobody who stood on my side for my
വായിച്ചിട്ടുണ്ടോ അത്?
Have you read that?
ഓ പുതുതായിട്ട് കേൾക്കുന്ന പോലെ ചിലരുടെ.
Some people are
എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തോന്നുന്നില്ല.
At my first defense there was nobody who stood by me.
എല്ലാവരും എന്നെ കൈവിട്ടു.
Everybody they discarded me.
എല്ലാവരും എന്നെ കൈവിട്ടു.
Everybody ran away from me.
തുടർന്ന് പറയുകയാണ്.
And then he says like this.
കർത്താവോ എനിക്ക് തോന്നുന്നില്ല.
But the Lord he was
Hallelujah ദൈവത്തിനു സ്തോത്രം.
Praise be to God.
കർത്താവ് തുണനിന്നു എന്ന് ഇവനെ ബോധ്യപ്പെടേണ്ടതിനെ ദൈവം ചിലരെ ഇവനിൽ നിന്ന് മാറ്റി കളഞ്ഞു.
And so that he might realize that God is alone with him, God removed certain men from his life.
ഇന്ന് നമ്മുടെ കൈക്ക് പിടിക്കുന്നവൻ നാളെ പിടിച്ചില്ലെന്ന്.
Perhaps the one who's holding a hands today, he might not hold a hands tomorrow.
ഇന്ന് നമ്മോട് ആശ്വാസത്തിന്റെ വാക്ക് പറയുന്നവർ നാളെ പറഞ്ഞില്ലെന്ന്.
The one who's comforting us today, tomorrow he might not comfort us.
ഇന്ന് നമ്മെ സഹായിക്കുന്നവർ നമ്മെ കണ്ട് മുഖം തിരിച്ചെന്ന് വരാം.
The one who is helping us today might turn his face away tomorrow.
ദാനത്തിൽ ആരും ആശ്രയിക്കരുത്.
Nobody should put their trust in the gift.
അതൊക്കെ ഉണങ്ങി പോകും.
All those will dry up.
ദാതാവ് മാറുകയില്ല.
But the giver will not
change. അതാണ് ബൈബിളിൽ പറയുന്നു യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്.
That is why the Bible says that Jesus Christ is the same yesterday, today and forever.
അപ്പോൾ നാം ഉണർവിന്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിൽ ആനന്ദിക്കുക.
Revival is that we might rejoice in God.
നാം നെഹെമ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ.
When we come to the book of Nehemiah.
8th അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ സൗകര്യം കിട്ടുമ്പോൾ വായിക്കുക.
Read chapter 8 verses 9 to 12.
ന്യായപ്രമാണ പുസ്തകം എസ്രാ ശാസ്ത്രി വായിച്ചു കേൾപ്പിച്ചു ഇസ്രായേൽ ജനത്തെ.
The scribe Ezra, he opened the book of the law and read it.
ഇവര് പ്രവാസത്തിൽ നിന്ന് വന്നു 70 വർഷത്തെ പ്രവാസം കഴിഞ്ഞു വന്നവർ.
These are people who have come after the 70 years of exile.
ന്യായപ്രമാണ പുസ്തകം കണ്ടിട്ട് കാലങ്ങളായി.
There were several ages since they saw.
അത് വായിച്ചു കേട്ടിട്ട് കാലങ്ങളായി.
Ages have passed since they heard it.
70 വർഷങ്ങൾക്ക് ശേഷം വായിച്ചു കേൾക്കുക.
After 70 years they are listening for the first time.
നമ്മൾ വായിക്കുന്നത് അവിടെ എന്താണെന്ന് അറിയാമോ?
What is it we read there?
രണ്ട് വാക്കുകൾ അവിടെയുണ്ട്.
There are two terms that are used. ജനമേറ്റവും
ദുഃഖിച്ചു.
And all the people were sorrowful. They all wept.
അപ്പോൾ നെഹെമ്യാവ് പറഞ്ഞു.
And so Nehemiah said like this.
ഈ ദിവസം കരയരുത്.
Now on this day do not grieve.
ഇത് വിശുദ്ധ ദിവസമാണ്.
This is a holy day.
അടുത്തത് വായിക്കുന്നത്
എന്താണെന്ന് അറിയാമോ? And then what do we read?
ജനം സന്തോഷിച്ചു.
And all the people rejoiced greatly.
അത്യന്തം സന്തോഷിച്ചു.
They rejoiced greatly.
അതിന്റെ 12-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്.
We read that in verse 12.
ആ സന്തോഷം ബഹുദൂരം കേട്ടെന്നാണ് വായിക്കുന്നത്.
And that rejoicing was heard
far off. അവർ എവിടെയാ സന്തോഷിച്ചത്?
Where did they rejoice?
അവർ ദൈവത്തിൽ ആനന്ദിച്ചു.
They rejoiced in the Lord.
നാം അതേ ഭാഗം തന്നെ 8-ന്റെ 10-ൽ നെഹെമ്യാവ് പറയുന്നു.
And in Nehemiah 8 and verse 10,
യഹോവയിങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു.
That is the joy of the Lord is your strength.
നമ്മുടെ ബലം എന്നാ?
Where is our strength?
സന്തോഷമാണ്.
It is in our
യഹോവയിങ്കിലെ സന്തോഷം ദൈവത്തിലുള്ള ആനന്ദം നമുക്ക് ബലമാണ്.
The joy of the Lord is our strength.
അപ്പോൾ തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ.
At the same time, let me remind you.
ദാവീദ് സിക്ലാഗ് ചുട്ടെരിച്ചപ്പോൾ കരഞ്ഞു.
When David burned Siklag, he wept.
ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്.
And there is a word that is written there.
അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, എന്തോവാ?
There is a term there.
ഓ, 25. ഇനി എന്തോവാന്ന് ചോദിച്ചുകൊണ്ടിരിക്കാതെ താൻ അങ്ങ് പറഞ്ഞാൽ പോരെ. ഞാൻ പറയാം, സിക്ലാഗ് ചുട്ടിരിച്ചപ്പോൾ കരഞ്ഞു എന്നുള്ളതിനകത്തൊരു വിശേഷണമുണ്ട്. ബലമില്ലാതെ വരുവോളം
കരഞ്ഞു. And when Siklag was burnt, David wept, but there is an adjective added to it.
സഹോദരങ്ങളെ, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക.
He cried till he lost strength.
കരച്ചിൽ നമ്മെ ബലമില്ലാതാ.
Now our grieving will reduce our strength.
സന്തോഷം നമ്മെ ബലമുള്ളവരാ.
But joy will make us strong.
പറയുന്നത് മനസ്സിലായോ?
Is that clear to you?
ദാനം എത്രയുണ്ടെങ്കിലും ദൈവത്തിൽ ആനന്ദിക്കാൻ കഴിയാത്ത വിശ്വാസി.
How much ever be the gift that you have, a believer who is not able to rejoice in the Lord, he will become weak.
ദൈവത്തിൽ സന്തോഷിക്കുന്നവനെ ഏത് സാഹചര്യത്തിലും അവൻ ബലമുള്ളവനാണ്.
But a person who is rejoicing in the Lord, whatever be the circumstances, he will be found to be strong.
മൂന്നാമത്തെ കാര്യം എന്താ?
What is the third?
ആനന്ദത്തിന് ആവശ്യമായ ഘടകങ്ങൾ.
The faces that are needed for joy.
യഹോവയിങ്കിൽ ആനന്ദിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ.
If you have to rejoice in the Lord, there are two things that are needed.
ഒന്ന്, 85-ന്റെ രണ്ട് അകൃത്യങ്ങൾ മോചിക്കണം.
85:2, that your iniquities have to be forgiven.
അപ്പോൾ ഇവിടെ ഒരു സത്യം മനസ്സിലായി.
So this truth is very clear.
സന്തോഷം ഇല്ലാത്തതിന്റെ കാരണം അകൃത്യമാണ്.
The reason that there is no joy is because of iniquity.
അതാണ് 51-ാം സംഗീതം.
That is Psalms 51.
പണ്ട് ഒരു ഭക്തൻ പറഞ്ഞു, ഇസ്രായേലിലെ മധുര ഗായകൻ ഒരിക്കൽ താളം തെറ്റിച്ച് ഒരു പാട്ട് പാടിയെന്ന്.
And once a saint has mentioned like this, that the sweet singer of Israel, he sang a song that was out of tune.
അതാണ് 51-ാം സംഗീതം.
And that is Psalms 51.
അവിടെ പാപം ഏറ്റു പറയുന്നത് കാണുന്നു.
We see a confession of sin.
ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നു.
Cleanse me with hyssop and I'll be clean.
വാത്സല്യ സഹോദരി സഹോദരന്മാരോട് പറയട്ടെ.
My dear brothers and sisters, let me say,
ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്ന പാപം, ഉപേക്ഷിക്കാത്ത പാപവുമായി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവത്തിൽ ആനന്ദിപ്പാൻ കഴിയും.
For a child of God who is living with unconfessed sins, he cannot rejoice in the Lord.
അത് ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുക.
You have to confess and give. Secondly, you have to be restored.
യഥാസ്ഥാനപ്പെടുന്നവർക്ക് ആനന്ദിക്കാൻ.
When you are restored, such people can rejoice.
യഥാസ്ഥാനപ്പെടാത്ത ആർക്കും ദൈവത്തിൽ ആനന്ദിക്കാൻ കഴിയും.
A person who is not restored, he cannot rejoice in the Lord.
നമ്മെ സഹായിക്കുമാറാകട്ടെ.
May God help us.
ഒരു ഉണർവ് നമുക്കുണ്ടാകട്ടെ.
Let us have a revival.
ഒരു മനസ്സിന് പുതുക്കം നമുക്കുണ്ടാകട്ടെ.
Let us have a renewal of the mind.
രൂപാന്തരം വന്നു.
Let us have a transformation.
എന്നും ഒരുപോലെ ആകാം.
Not every day.
നമ്മുടെ ജീവിതത്തിന്റെ ഗാർബേജുകൾ ഒക്കെ എടുത്തു
കളയുക. Let us throw the garbages in our
life. നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ എടുത്തു
കളയുക. Whatever we did not need, let's throw it.
നമ്മുടെ ഉണർവിനെ തടസ്സപ്പെടുത്തുന്നതൊക്കെ എടുത്തു കളയുക.
What was hindering our revival, let's put them
away. നമുക്ക് ദൈവത്തിങ്കിലേക്ക് നമുക്ക് മടങ്ങി വരാം.
Let us come back to God.
ദൈവവചനവും ദൈവാത്മാവും നമ്മെ സഹായിക്കാൻ.
The word of God and the spirit of God is helping us.
അങ്ങനെ നമ്മൾ പുതുക്കം പ്രാപിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ ആനന്ദിക്കാൻ.
And so when we are renewed, we'll be able to rejoice in the Lord.
ദൈവത്തിൽ ആനന്ദിക്കുമ്പോൾ അകൃത്യങ്ങൾ മോചിക്കപ്പെടുകയാണ്.
And when you are rejoicing in the Lord, your iniquities are
forgiven. നമ്മൾ യഥാസ്ഥാനപ്പെടും.
And you are restored.
കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
May God help us.
അവിടുത്തെ നാമം.
May God's name be glorified.